الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة، وخلق منها زوجها، وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സൃഷ്ടിച്ച മനുഷ്യന്മാർ, ജിന്നുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യുന്നതിനു വേണ്ടി അവൻ പടച്ചവരെല്ലാം മരിച്ചു പോകുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും എല്ലാവരും മരണം ആസ്വദിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ജുമഅയിൽ പറയുന്നു, ഖുൽ ഇന്നൽ മൗത അല്ലദീ തഫറൂന മിൻ ഫഇന്നഹു മുലാഖീകും. ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്, ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുന്നതാണ്. അതിൽ നിന്ന് നിങ്ങൾക്കൊരിക്കലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. നമ്മളെ എല്ലാവരെയും മരണം പിടികൂടും. മനുഷ്യരിൽ ആരെങ്കിലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് രക്ഷപ്പെടണമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തോട് പറഞ്ഞത്, ഇന്നക മയ്യിത് വ ഇന്നഹും മയ്യിതൂൻ. അല്ലാഹുവിന്റെ റസൂലെ, അങ്ങ് മരിക്കുന്നതാണ്, അവരും മരിക്കുന്നതാണ്. മനുഷ്യരിൽ ഒരാളും മരിക്കാതെ ബാക്കി ഉണ്ടാവുകയില്ല. എന്നാൽ സഹോദരങ്ങളെ, എന്തായാലും നിർബന്ധമായും നാം കണ്ടുമുട്ടാനിരിക്കുന്ന മരണത്തിനു വേണ്ടി നാം എന്തു തയ്യാറെടുപ്പാണ് നടത്തിയിട്ടുള്ളത്, എന്തു ഒരുക്കങ്ങളാണ് അതിനുവേണ്ടി നാം നടത്തിയിട്ടുള്ളത്. മരണമെത്തുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ആളുകളെ കുറിച്ച് നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത് ഖാല റബ്ബിർജിഊൻ. അവരിൽ ചില ആളുകൾ മരണം അവരുടെ അടുക്കൽ എത്തിക്കഴിഞ്ഞാൽ അവർ പറയും, റബ്ബിർജിഊൻ, അല്ലാഹുവെ, ഞങ്ങളുടെ റബ്ബെ, ഞങ്ങളെ ഇതാ ഒരിക്കൽ കൂടി മടക്കി ദുനിയാവിലേക്ക് പറഞ്ഞേക്കണം. ലഅല്ലി അഅ്മലു സാലിഹൻ ഫീമാ തറക്ത്, ഞാൻ ഉപേക്ഷിച്ചുപോയ, ഞാൻ വീഴ്ച വരുത്തിയ ആ കാര്യങ്ങളിൽ നന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ മുന്നേറിക്കൊള്ളാം, ഒരിക്കൽ കൂടി ദുനിയാവിലേക്കൊന്ന് പറഞ്ഞു വെച്ചു തന്നാൽ മതി എന്ന് പറയുന്ന ആളുകളിൽ അവരിലാണോ നാം ഉൾപ്പെടുക? മരണം നിന്റെ അരികിൽ എത്തിക്കഴിഞ്ഞാൽ റബ്ബെ, കുറച്ചു ദിവസം കൂടി എനിക്ക് നൽകണം എന്ന് പറയുന്ന ആളുകളിൽ ആയിരിക്കുമോ നമ്മൾ ഉൾപ്പെടുക? നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. മരണത്തെ കണ്ടുമുട്ടുന്ന വേളയിൽ തയ്യാറെടുപ്പുകളോടുകൂടി കണ്ടുമുട്ടുന്ന വ്യക്തിയും അപ്രതീക്ഷിതമായി മരണം മുന്നിൽ വന്നെത്തുന്ന വ്യക്തിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണം അടുക്കുന്ന സന്ദർഭത്തിൽ, മരണം മുന്നിൽ കാണുന്ന സന്ദർഭങ്ങളിൽ എപ്രകാരമായിരിക്കണം ഒരു മുസ്ലിം എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. രോഗങ്ങളോ മറ്റു പ്രയാസങ്ങളോ എത്ര കടുത്താലും, ബുദ്ധിമുട്ടുകൾ എത്ര ശക്തമായാലും മരണത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല, മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അളാപ്പയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് രോഗം കടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സന്ദർശിക്കുന്നതിന് വേണ്ടി വീട്ടിൽ പോയപ്പോൾ ഫതമന്നൽ മൗത്ത്, അദ്ദേഹം മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, മരണം ആഗ്രഹിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബ്ബാസ് യാ അമ്മ റസൂലില്ലാഹ്, അല്ലയോ അബ്ബാസ്, അല്ലാഹുവിന്റെ റസൂലിന്റെ എളാപ്പയായിട്ടുള്ളവരെ, ലാ തതമന്നൽ മൗത്ത്, നിങ്ങൾ ഒരിക്കലും മരണം ആഗ്രഹിക്കരുത്, മരണത്തെ നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കരുത്. ഫഇൻ കുൻത മുഹ്സിനൻ തസ്ദാദു ഇഹ്സാനൻ ഇലാ ഇഹ്സാനിക ഖൈറുൻ ലക, നിങ്ങൾ നന്മ പ്രവർത്തിച്ചയാളാണെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ മുഹ്സിനീങ്ങളിലാണ്, നന്മ പ്രവർത്തിക്കുന്നവരിലാണ് നിങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് ഇനിയും നന്മ വർദ്ധിപ്പിക്കാനുള്ള സമയമുണ്ട്. അതല്ല, വഇൻ കുൻത മുസീഅൻ, നിങ്ങൾ തിന്മകളാണ് ഇത്രയും കാലം പ്രവർത്തിച്ചത് എങ്കിൽ, ഫഇൻ തുഅഖർ തസ്തഅതിബ് ഖൈറുൻ ലക, കുറച്ച് ദിവസങ്ങൾ കൂടി നീട്ടിക്കിട്ടുകയും ആ സന്ദർഭങ്ങളിൽ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാൻ കഴിയുകയും ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെട്ടുപോയേക്കാം. അതുകൊണ്ട് ഫലാ തതമന്നൽ മൗത്ത്, മരണം ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കാൻ പാടില്ല. മുസ്ലിമിന് വലിയ ഒരു പാഠമാണ് ഇത് നൽകുന്നത്. പ്രയാസങ്ങൾ എത്ര കടുത്താലും ആത്മഹത്യയുടെ വഴികളിലേക്ക് പോകാൻ പാടില്ല, ജീവിതം അവസാനിപ്പിക്കാൻ പാടില്ല. ഇനിയും ദിവസങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ മാറ്റിമറിക്കാൻ കഴിവുള്ളവനാണ്. മരണത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. എത്ര കടുത്ത വേദനകളും ദുരിതങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ബാധിച്ചാലും മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, അവിടുന്ന് പറഞ്ഞു, ലാ യതമന്നയന്ന അഹദുകുമുൽ മൗത മിൻ ദുർറിൻ അസാബത്തുഹു, നിങ്ങളെ ബാധിച്ചിരിക്കുന്ന പ്രയാസം കാരണത്താൽ നിങ്ങളിൽ ഒരാളും മരണം ആഗ്രഹിക്കാൻ പാടില്ല. ഫഇൻ കാന ലാ ബുദ്ദ ഫഇല, കടുത്ത പ്രയാസം കാരണത്താൽ സഹിക്കാൻ കഴിയുന്നില്ല, ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മനസ്സിലാകുന്നില്ല എങ്കിൽ അവൻ പറയട്ടെ, ഫല്യഖുൽ, അവൻ പറയട്ടെ, അല്ലാഹുമ്മ അഹ്യീനീ മാ കാനതിൽ ഹയാത്തു ഖൈറൻ ലി, അല്ലാഹുവേ എനിക്ക് ജീവിതം ഖൈറാവുന്നിടത്തോളം കാലം എന്നെ റബ്ബേ നീ ജീവിപ്പിക്കണം. വതവഫനി ഇദാ കാനതിൽ വഫാത്തു ഖൈറൻ ലി, അള്ളാഹുവെ മരണമാണ് എനിക്ക് നല്ലത് എങ്കിൽ എന്നെ നീ മരിപ്പിക്കണം. അങ്ങനെ മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അള്ളാഹുവെ നീ എന്നെ മരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല. രോഗം ബാധിച്ചവർ, വേദനകൾ കടുത്തുപോകുന്നവർ, ഒരിക്കലും ഞാനൊന്ന് മരിച്ചുപോയിരുന്നെങ്കിൽ എന്ന് പറയാൻ പാടില്ല. അവന് നിർബന്ധമായും അനിവാര്യമായും പറയേണ്ടതുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള വാക്കുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അല്ലാഹുമ്മ അഹ്യീനീ ഇൻ മകാനത്തിൽ ഹയാത്തു ഖൈറൻ ലീ, ജീവിതം എനിക്ക് നന്മയാകുന്നിടത്തോളം കാലം അല്ലാഹു എന്നെ നീ ജീവിപ്പിക്കണം. മരണമാണ് എനിക്ക് നല്ലത് എങ്കിൽ എന്നെ നീ മരിപ്പിക്കണം. ചില ആളുകൾ ധരിക്കുന്നത് വേഗമങ്ങ് മരിച്ചുപോയാൽ പിന്നെ പ്രശ്നമില്ല എന്നാണ്. അല്ല സഹോദരങ്ങളെ, നന്മകളിൽ മുന്നേറാനാണ് അള്ളാഹു ജീവിതം നൽകിയിരിക്കുന്നത്. ഇത് വലിയ അനുഗ്രഹമാണ്. ആ സമയം ഉപയോഗപ്പെടുത്താനും സ്വർഗത്തിന്റെ പടികൾ മുകളിലേക്ക് ചവിട്ടിക്കയറാനും നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അതിനു മുൻപ് നാം മരിച്ചുപോയാൽ എത്ര വലിയ നഷ്ടമാണ് നമുക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ട് മരണത്തിനു വേണ്ടി പ്രാർത്ഥിക്കരുത്. മരിക്കുന്നതിനു വേണ്ടി ആത്മഹത്യ ചെയ്യുക എന്നതാകട്ടെ ഗുരുതരമായ തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം, ആരെങ്കിലും കത്തി കൊണ്ട് കുത്തിയാണ് മരിക്കുന്നത് എങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും, എന്നിട്ട് അവൻ ഇങ്ങനെ കത്തി കൊണ്ട് സ്വയം കുത്തും, എന്നിട്ട് അവൻ മരിച്ചു വീഴും, വീണ്ടും എഴുന്നേൽക്കും, വീണ്ടും അവൻ കത്തി കൊണ്ട് കുത്തും. വലിയ ഉയരത്തിൽ നിന്ന് ചാടി താഴേക്ക് വീണുകൊണ്ടാണ് ഒരാൾ മരിക്കുന്നത് എങ്കിൽ അതയാൾ ഇങ്ങനെ നരകത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കും. ആത്മഹത്യയുടെ വഴി ഇസ്ലാം പഠിപ്പിച്ച മാർഗങ്ങളിൽ പെട്ടതല്ല. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മരണം മുന്നിൽ വന്നു എന്ന് തോന്നിയാൽ രോഗങ്ങൾ അതിന്റെ അടയാളങ്ങളാണ്, നര അതിന്റെ അടയാളമാണ്. ജീവിതം അവസാനിക്കാനായിട്ടുണ്ട്, ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകാനുള്ള സമയം അടുത്തിട്ടുണ്ട് എന്നതിന് പല അടയാളങ്ങൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. രോഗം അതിൽപ്പെട്ടതാണ്. അതുപോലെ മറ്റു പല അടയാളങ്ങളും ചില ആളുകൾക്ക് അനുഭവപ്പെട്ടേക്കാം. അങ്ങനെ മരണം മുന്നിലുണ്ട് എന്ന് തോന്നിയാൽ, ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ മരിക്കുന്നതിന് മുൻപ് തീർക്കേണ്ട കടങ്ങൾ മുഴുവൻ തീർത്തു വെക്കുക. കടമെന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സമ്പത്തിലെ കടം മാത്രമല്ല, എല്ലാ കടങ്ങളും എല്ലാ അവകാശങ്ങളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു, മൻ കാനത് ലഹു മദ്ലമത ലിഅഖീഹി മിൻ ഇർദിഹി ഔ ഷൈഇൻ ഫൽയതഹല്ലൽഹു മിൻഹു ലിയൗം. രോഗം ബാധിച്ച് കിടക്കുന്നയാളാകട്ടെ ആരാകട്ടെ, തന്റെ സഹോദരന്റെ മേൽ എന്തെങ്കിലും ഒരു അതിക്രമം അവൻ പ്രവർത്തിച്ചിട്ടുണ്ട്, അവന്റെ അഭിമാനത്തെ വ്രണപ്പെടുത്തിയിട്ടുണ്ട്, അവന്റെ സമ്പത്തിൽ നിന്ന് അന്യായമായി എടുത്തിട്ടുണ്ട്, അവനെ ഉപദ്രവിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം അവനോട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവനിൽ നിന്ന് പൊരുത്തപ്പെടിക്കട്ടെ, അവനിൽ നിന്ന് അതെല്ലാം അവൻ പുറത്തു വാങ്ങട്ടെ, പരലോകത്തേക്ക് അത് അവൻ മാറ്റിവെക്കാതിരിക്കട്ടെ. ചില ആളുകൾ പറയും അത് നമുക്ക് പരലോകത്ത് വെച്ച് കാണാം. സഹോദര, പരലോകം ഗുരുതരമാണ്, പരലോകം ഗുരുതരമാണ്. അവിടേക്ക് ബാക്കി വെക്കാതിരിക്കുക, ഇവിടെ വെച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുക, സ്വതന്ത്രനായി സമാധാനത്തോടുകൂടി പരലോകത്തേക്ക് എത്താൻ ശ്രമിക്കുക, പരലോകത്തേക്ക് ബാക്കി വെക്കാതിരിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ വിട്ടുകൊടുക്കാൻ കഴിവുള്ളവരാണെങ്കിൽ വിട്ടുകൊടുക്കുക, വിട്ടുകൊടുക്കൽ ആവശ്യമുള്ളവരാണെങ്കിൽ, മറ്റുള്ളവരിൽ നിന്ന് പൊറുക്കൽ ആവശ്യമുള്ളവരാണെങ്കിൽ അത് ചോദിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് വേണ്ടി അണിശരിയാക്കിക്കൊണ്ടിരിക്കെ സഹാബികളിൽ ഒരാൾ ഇങ്ങനെ മുന്നിലേക്ക് ചേർന്ന് നിൽക്കുന്നു. റസൂലുള്ളാഹി അവിടുത്തെ വടി കൊണ്ട് ചെറുതായി ഒരു തട്ടുതട്ടി അദ്ദേഹത്തെ ആ വരിയിലേക്ക് ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടി. സഹാബി പറയുന്നു, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങ് എന്നെ ഉപദ്രവിച്ചിരിക്കുന്നു, എനിക്ക് പകരം കൂട്ടണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇതാ പകരം കൂട്ടിക്കോളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സഹാബി പറഞ്ഞു, നബിയെ, നിങ്ങൾ എന്റെ നഗ്നമായ വയറിലാണ് വടി കൊണ്ട് തല്ലിയിട്ടുള്ളത്, എനിക്കങ്ങയുടെ നഗ്നമായ വയറാണ് വേണ്ടത്. റസൂലുള്ളാഹി അവിടുത്തെ മേൽമുണ്ട് നീക്കിക്കൊടുക്കുന്നു. ആ സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കെട്ടിപ്പിടിക്കുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ മുൻപ് അവിടുന്ന് പറയുന്നു, ഞാനിതാ ആരോടെങ്കിലും ദുൽമ ചെയ്തിട്ടുണ്ട് എങ്കിൽ, ആരോടെങ്കിലും ആരുടെയെങ്കിലും സമ്പത്ത് എടുത്തിട്ടുണ്ട് എങ്കിൽ, എന്റെ സമ്പത്ത് ഇതാ, നിങ്ങൾക്കതിൽ നിന്ന് എടുക്കാം, എന്റെ കടങ്ങൾ നിങ്ങൾ തീർക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സഹോദരങ്ങളെ, നമ്മുടെ അവസ്ഥ എന്താണ്? ചില ആളുകൾ മരണത്തിന്റെ സന്ദർഭം എത്തിയാൽ പോലും അവനവന്റെ തെറ്റുകൾ ഏറ്റുപറയില്ല, ഞാൻ ആരോടും പ്രശ്നങ്ങൾ ചെയ്തിട്ടില്ല, ഞാൻ ആരോടാണ് തിന്മ ചെയ്തത്, അവനവന്റെ ജീവിതത്തിലേക്ക് നോക്കാത്തത് കൊണ്ടാണ്. കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത മനുഷ്യന്മാരില്ല. നിന്നോടൊപ്പം എന്നും ചേർന്ന് ജീവിച്ച നിന്റെ ഭാര്യയുണ്ട്, നിന്റെ കീഴിൽ കഴിഞ്ഞ നിന്റെ മക്കളുണ്ട്, നിന്റെ ഭർത്താവുണ്ട്, സഹോദരിയാണ് എങ്കിൽ നിന്റെ സഹോദരന്മാരും സഹോദരിമാരും ഉണ്ട്, കുടുംബക്കാരുണ്ട്, അയൽവാസികളുണ്ട്, എത്രയെത്ര ബാധ്യതകൾ അവരുമായൊക്കെ നിനക്കുണ്ടായിരുന്നു, അതെല്ലാം നീ പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള സമയമാണത്. ആ സന്ദർഭം ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സമയമാക്കി നീ മാറ്റുക. റസൂലുള്ളാഹി പറയുന്നു, ഖബ്ല അല്ലാ യകൂന ദീനാറു വലാ ദിർഹം, ഈ ദിവസം നീ അത് പരിഹരിച്ചിട്ടില്ല എങ്കിൽ ഇനി ഒരു ദിവസം വരാനുണ്ട്, അന്ന് ദീനാറുകളില്ല, അന്ന് ദിർഹമുകളില്ല, പണത്തിന് യാതൊരു ഉപകാരവുമില്ല. ദുനിയാവ് മുഴുവൻ സ്വർണമാക്കി അള്ളാഹുവിന്റെ മുന്നിൽ കാൽക്കീഴിൽ വെച്ചാലും രക്ഷപ്പെടാൻ കഴിയാത്തൊരു ദിവസം വരാനുണ്ട്, അതിനു മുൻപ് പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്. അങ്ങനെ ഒരാൾ ചെയ്യാൻ തയ്യാറാകുന്നില്ലെങ്കിൽ മൻ കാന ലഹു ഇൻ കാന ലഹു അമലുൻ സാലിഹ് ഉഖിദ മിൻഹു ബിഖദ്രി മദ്ലമതി, അവന്റെ അടുക്കൽ നന്മകളുണ്ട് എങ്കിൽ ആ നന്മകളിൽ നിന്ന് അവൻ അതിക്രമം ചെയ്ത ആളുകൾക്ക് എടുത്തു കൊടുക്കപ്പെടും. പരലോകത്ത് വെച്ച് അവന്റെ നന്മകൾ അവർക്ക് ചേർത്തി കൊടുക്കപ്പെടും. വഇൻ ലം തകുൻ ലഹു ഹസനാതുൻ ഉഖിദ മിൻ സയ്യിആതി സാഹിബിഹി ഫഹുമില അലൈ, ഇനി അവന് നന്മകളില്ലെങ്കിൽ മറ്റുള്ളവരുടെ തിന്മകൾ എടുത്ത് ഇവന്റെ തലയിൽ കെട്ടിവെക്കും. യാ സുബ്ഹാനല്ലാഹ്, എത്ര വലിയ നഷ്ടത്തിലേക്കാണ് അവൻ പോകുന്നത്. അതുകൊണ്ട് സഹോദര, മരണമടുത്തെത്തുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അതിനു മുൻപ് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. എന്നാൽ മരണമടുത്തെത്തി എന്ന് തോന്നിയാൽ അത് കൂടുതൽ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട സമയമാണ്. അതോടൊപ്പം സഹോദരങ്ങളെ, മരണത്തിന്റെ വിരിപ്പിൽ കടന്ന് തിന്മകൾ ചെയ്യുന്ന അതിക്രമങ്ങൾ പ്രവർത്തിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. ചില ആളുകൾ മരണക്കിടക്കയിൽ കിടന്ന് എത്ര എത്ര ദുൽമകളാണ് അവർ ചെയ്തു കൂട്ടുക. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയും, ഇന്ന ഇന്ന ആളുകൾ അവരെന്റെ ജനാസയിൽ പങ്കെടുക്കാൻ പാടില്ല, അവർക്ക് എന്റെ മയ്യത്ത് കാണിച്ചു കൊടുക്കാൻ പാടില്ല. മരണം മുന്നിലെത്തിയപ്പോൾ പോലും അവന്റെ വിദ്വേഷത്തിന്റെ വെറുപ്പിന്റെ കറുപ്പ് അവന്റെ ഹൃദയത്തിൽ നിന്ന് നീങ്ങിയിട്ടില്ല. ഇന്ന ആളുകൾ എന്നെ കാണേണ്ടതില്ല, ഇന്ന ആളുകൾക്ക് ഞാൻ പൊറത്തു കൊടുക്കുകയില്ല, അള്ളാഹു നിനക്ക് പൊറത്തു നൽകണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ? അബൂബക്കറിന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മകൾക്കെതിരെ ആരോപണം ഉന്നയിച്ച, അദ്ദേഹത്തിന്റെ ചിലവിൽ കഴിഞ്ഞിരുന്ന ആളുകൾ അവർക്കിനി ഞാൻ ചിലവിന് കൊടുക്കുകയില്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സത്യം ചെയ്തു പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മറുപടിയായി വിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിപ്പിക്കുകയാണ്. ولا يأت لأولي الفضل منكم والسعة നിങ്ങളിൽ അല്ലാഹു ഔദാര്യം നൽകിയവർ അവർ സത്യം ചെയ്തു പറയാതിരിക്കട്ടെ, അവരൊരിക്കലും ഇനി ഞങ്ങൾ മറ്റുള്ളവർക്ക് സഹായം ചെയ്യില്ല എന്ന് പറയാതിരിക്കട്ടെ. അവരാഗ്രഹിക്കുന്നില്ല അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കണമെന്ന്. മരണക്കിടക്കയിൽ വെച്ച് ദുൽമ് ചെയ്യുന്നവർ, അതിക്രമത്തിന്റെ ദുൽമിന്റെ അവസാനിക്കാത്ത ഏടുകൾ ഇനിയും വെക്കുന്നവർ എങ്ങോട്ടാണ് അവർ പോകുന്നത്? അല്ലാഹുവിന്റെ അടുക്കലേക്കാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മരണക്കിടക്കയിൽ വെച്ച് ചില ആളുകൾ അല്ലാഹുവിന്റെ നിയമങ്ങളെ തകർത്ത് തരിപ്പണമാക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനന്തരാവകാശത്തിന്റെ നിയമങ്ങൾ വിശദീകരിച്ചതിന് ശേഷം അല്ലാഹു പറഞ്ഞു, തിൽക ഹുദൂദുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ അതിർവരമ്പുകളാണ്, ഫലാ തഅതദൂഹ, ഈ അതിർവരമ്പുകളെ നിങ്ങൾ ലംഘിക്കാൻ പാടില്ല. അല്ലാഹു നിശ്ചയിച്ച കണക്കാണിത്, ഈ കണക്കുകൾ നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. വമൻ യതഅദ ഹുദൂദല്ലാഹി ഫഉലൈക ഹുമു ളാലിമൂൻ, ആരെങ്കിലും അള്ളാഹുവിന്റെ അതിർവരമ്പുകൾ തെറ്റിച്ചു കഴിഞ്ഞാൽ അവർ തന്നെയാണ് അതിക്രമകാരികൾ. ചില ആളുകൾ അവരിതാ മരണക്കിടക്കയിലെത്തിയാൽ എന്റെ ഇന്ന മകന് സ്വത്തില്ല, ഇന്ന മകൾക്ക് അവൾക്ക് സ്വത്ത് കൊടുക്കേണ്ടതില്ല, പുരുഷനും സ്ത്രീക്കും ഒരുപോലെ കൊടുക്കണം, മകളും മകനും എനിക്ക് ഒരുപോലെയാണ്, അള്ളാഹുവിന്റെ നിയമങ്ങളിൽ അവർ കൈകടത്താൻ തുടങ്ങുകയായി. സഹോദര, നീ മരണത്തിന്റെ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ ലംഘിക്കാതിരിക്കുക, ശ്രദ്ധിക്കേണ്ട സന്ദർഭമാണത്. വേറെ ചില ആളുകൾ അവർ മക്കളെ, അവരുടെ കീഴിൽ ജീവിച്ചവരെ, ഭാര്യയെ, കുടുംബത്തെ പ്രയാസത്തിലാക്കി പോകാൻ താല്പര്യപ്പെടുന്നവരാണ്. ഒരു തരം മറ്റുള്ള ആളുകൾ ബുദ്ധിമുട്ടുന്നതിൽ സന്തോഷം കാണുന്നവർ, അവരവരുടെ സമ്പത്ത് മുഴുവനെടുത്ത് അള്ളാഹുവിന്റെ മാർഗത്തിലാണ് എന്നവരിൽ ദാനം ചെയ്ത് കളയും, കുടുംബത്തിനൊന്നും ബാക്കി വെക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ മരണാസന്നനായി അദ്ദേഹം രോഗത്തിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, ഞാനിതാ എന്റെ സമ്പത്ത് മുഴുവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ നൽകുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഫ്അൽ, നീ അങ്ങനെ മുഴുവൻ കൊടുക്കാൻ പാടില്ല, എങ്കിൽ ഞാനിതാ എന്റെ സമ്പത്തിന്റെ പകുതി നൽകുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ചെയ്യാൻ പാടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂലെ, എന്റെ സമ്പത്തിന്റെ മൂന്നിലൊന്ന് ഞാൻ നൽകാൻ തയ്യാറാണ്. റസൂലുള്ള പറഞ്ഞു, ഫസ്സുലുസു വസ്സുലുസു കസീർ, മൂന്നിലൊന്നാണെങ്കിൽ ശരി, വസ്സുലുസു കസീർ, എന്നാൽ മൂന്നിലൊന്ന് തന്നെ ധാരാളമാണ്, മൂന്നിലൊന്ന് തന്നെ ധാരാളമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നിന്റെ കുടുംബത്തെ നീ മരിച്ചതിന് ശേഷം ജനങ്ങൾക്ക് മുന്നിൽ കൈനീട്ടുന്നവനായി വിടുന്നതിനേക്കാൾ നിനക്ക് നല്ലത് അവരെ ധന്യരാക്കി സന്തോഷത്തോടെ അവരെ വിട്ടേച്ചു പോകുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണത്തിന്റെ വിരിപ്പിൽ അതിക്രമങ്ങൾ ചെയ്യാതിരിക്കുക, തിന്മകൾക്ക് വഴി തുറക്കാതിരിക്കുക. അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഇനി സമയം കുറച്ചേ ഉള്ളൂ, അതിനു മുൻപ് തിന്മകളുടെ വാതിലുകൾ തുറക്കാതിരിക്കുക. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കാര്യങ്ങളിൽ പെട്ടതാണ്, മരണം നിന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ നിന്റെ ഹൃദയത്തിൽ രണ്ട് വികാരങ്ങൾ മാറി മാറി നിലകൊണ്ടിരിക്കണം, രണ്ട് വികാരങ്ങൾക്ക് നിന്റെ ഹൃദയത്തിൽ സ്ഥാനമുണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സഹാബിയുടെ അരികിൽ പ്രവേശിച്ചു. അദ്ദേഹം രോഗം ബാധിച്ച് കിടക്കുകയാൻ, മരണാസന്നനായി കിടക്കുകയാൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കൈഫ തജിദുക, എന്താണ് നിന്റെ അവസ്ഥ, എന്താണ് നിന്റെ കാര്യം? അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, ഇന്നി അർജുല്ലാഹ്, എനിക്ക് അല്ലാഹുവിൽ പ്രതീക്ഷയുണ്ട്. വഇന്നി അഖാഫു ദുനൂബി, എന്നാൽ ഞാൻ ചെയ്തുപോയ തെറ്റുകൾ അത് ഞാൻ ഭയക്കുന്നുണ്ട്, എനിക്ക് പറ്റിപ്പോയ തെറ്റുകളുണ്ട്, ആ തെറ്റുകൾക്ക് അല്ലാഹു എന്നെ ശിക്ഷിക്കുമോ എന്ന പേടി എനിക്കുണ്ട്. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് പുറത്തു നൽകുമെന്ന പ്രതീക്ഷയുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യജ്തമിആനി ഫീ ഖൽബി അബ്ദിൻ ഫീ മിസ്ലി ഹാദൽ മൗത്തിനി ഇല്ലാ അഅതാഹു അല്ലാഹു മാ യർജു വആമനഹു മിമ്മാ യഖാഫ്. ഇതുപോലെ ഒരു സാഹചര്യത്തിൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അയാൾ ഭയക്കുന്നതിൽ നിന്ന് അയാൾക്ക് നിർഭയത്വം നൽകുകയും അയാൾ പ്രതീക്ഷിക്കുന്ന സ്വർഗം അയാൾക്ക് നൽകാതിരിക്കുകയും ചെയ്യില്ല. മരണത്തിന്റെ സന്ദർഭത്തിൽ ഇത് രണ്ടും നിനക്കുണ്ടായിരിക്കണം. അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ചുള്ള പ്രതീക്ഷ നിനക്ക് നഷ്ടപ്പെടാൻ പാടില്ല. എന്നാൽ നിന്റെ തിന്മകളെ കുറിച്ച് നീ നിർഭയനായി പോകാനും പാടില്ല. അതുകൊണ്ട് ആ സന്ദർഭങ്ങളിൽ നീ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചില ഹദീസുകളിൽ പറഞ്ഞു, ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു ബില്ലാഹി ദന്ന്. അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരത്തോടുകൂടിയല്ലാതെ നിങ്ങളിൽ ഒരാളും മരിക്കാൻ പാടില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരത്തോടുകൂടിയല്ലാതെ ഒരാളും മരിക്കരുത്. ചില ആളുകൾ വിചാരിക്കും, തോന്നുന്നതൊക്കെ ചെയ്യുക തന്നെ, മരിക്കുന്ന സന്ദർഭത്തിൽ നല്ലത് വിചാരിച്ചു മരിച്ചാൽ മതിയല്ലോ എന്ന് ചില ആളുകൾ ഷെയ്ത്താൻ അവർക്ക് ഉപദേശിച്ചു കൊടുത്തേക്കാം. സഹോദര, ഏടുകളിൽ തിന്മയുടെ ഏടുകൾ വ്യാപകമായി ഉണ്ടായിരിക്കെ, കണക്കില്ലാത്ത തിന്മകൾ ചെയ്തിരിക്കെ, ആകാശം മുട്ട വൃത്തികേടുകൾ പ്രവർത്തിച്ചിരിക്കെ, എങ്ങനെയാണ് മരണത്തിന്റെ കിടക്കയിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തെ നിനക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക? അതുകൊണ്ടാണ് സലഫുകൾ പറഞ്ഞത്, മൻ അഹ്സന ദന്ന ബില്ലാഹ് അഹ്സന അമല. ആരെങ്കിലും അല്ലാഹുവിൽ നല്ല പ്രതീക്ഷയുള്ളവനാണ് എങ്കിൽ അവൻ അവന്റെ പ്രവർത്തനം നന്നാക്കട്ടെ, അപ്പോഴാണ് അവന് നന്നായി പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. പരീക്ഷക്കൊന്നും പഠിച്ചിട്ടില്ല, ഒരു കാര്യവും നോക്കിയിട്ടില്ല, ഇന്നുവരെ വിഷയങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പരീക്ഷയുടെ മുൻപ് വലിയ പ്രതീക്ഷയുമായി പേപ്പറിലേക്ക് വരികയും ഉസ്താദ് വലിയ മാർക്ക് നൽകുന്നയാളാണ് എന്ന പ്രതീക്ഷയിൽ ക്ലാസ് റൂമിലേക്ക് തിരിച്ചെത്തുകയും ചെയ്താൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും? ഒന്നും ചെയ്തു വെക്കാത്ത ഏടുകൾക്ക് എന്തു പ്രതിഫലമാണുള്ളത്? ഒന്നും എഴുതി വെക്കാത്ത ഏടുകൾക്ക് എന്ത് നന്മയാണ് രേഖപ്പെടുത്താനുള്ളത്? അതുകൊണ്ട് സഹോദര, നന്മകൾ ഉണ്ടാകണം, തിന്മകളിൽ നിന്ന് മാറി നിൽക്കണം, അതോടൊപ്പം അല്ലാഹുവിൽ പ്രതീക്ഷ വെക്കണം. ആ അവസ്ഥയിൽ ഒരു മനുഷ്യൻ മരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മരണം ഇസ്ലാമിന്റെയും തൗഹീദിന്റെയും സുന്നത്തിന്റെയും വഴിയിലാക്കുമാറാകട്ടെ. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد മരണം ആസന്നമായ വ്യക്തികൾ അവർ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. മരണമാസന്നമായ ഒരാളെ മുന്നിൽ കണ്ടുകഴിഞ്ഞാൽ അയാൾക്ക് ചുറ്റും കൂടി നിൽക്കുന്നവർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖിനു മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളിൽ മരിക്കാൻ കിടക്കുന്ന ആളുകൾ, മരണാസന്നരായ ആളുകൾ, അവർക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുക. ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായി തീർന്നാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അതുകൊണ്ട് മരണാസന്നനായ വ്യക്തിയെ കണ്ടാൽ ഒരാൾ, എല്ലാവരും ചുറ്റുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവില്ല, ഒരാൾ അയാളുടെ അരികിൽ ചെന്ന് അയാളുടെ ചെവിയിലും അയാളുടെ മുന്നിലും പോയി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. മരണം ഉറപ്പിച്ചു കഴിഞ്ഞാലും ചില ആളുകൾ അവരുടെ രോഗികൾ ICU തന്നെ കിടത്തും, പുറത്തേക്ക് കൊണ്ടുവരികയില്ല. മരണം ഉറപ്പാണ് എങ്കിൽ പുറത്തേക്ക് കൊണ്ടുവരിക, അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കുക. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയതാണ്. അനേകം യന്ത്രങ്ങൾക്കിടയിൽ കിടന്നു ഒരാളും ഒന്നും പറഞ്ഞു കൊടുക്കാനില്ലാത്ത അവസ്ഥയിൽ മരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ല രൂപമാണ്. തന്റെ കുടുംബങ്ങൾക്കിടയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് കേൾക്കുകയും പറയുകയും ചെയ്തുകൊണ്ട് മരിക്കാൻ സാധിക്കൽ, അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കാണാം, മരണാസന്നനായ വ്യക്തിയുടെ അടുക്കലെത്തിയാൽ വഇദാ ഹദർതുമുൽ മരീദ ഔൽ മയ്യിത്, രോഗിയുടെ അടുക്കലെത്തിയാൽ, അതല്ലെങ്കിൽ മരിക്കാൻ കിടക്കുന്ന ആളുടെ അരികിലെത്തിയാൽ, ഫഖൂലു ഖൈറ, നിങ്ങൾ നല്ലതു പറയുക. നല്ലത് പറയുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നല്ലെങ്കിൽ ദിക്റുകൾ പറയുക, അതല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്ന കാര്യത്തിന് മലക്കുകൾ അപ്പോൾ ആമീൻ പറയുന്നുണ്ട്. മരണാസന്നനായ വ്യക്തിയുടെ അരികിൽ അയാൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക, മലക്കുകൾ ആ പ്രാർത്ഥന കാമീൻ പറയുന്നുണ്ട്. ഈ പറഞ്ഞതിന്റെ അർത്ഥം കൂട്ടപ്രാർത്ഥന നടത്താനല്ല, ഓരോരുത്തരും പ്രാർത്ഥിക്കുക അയാൾക്കു വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന സ്വീകരിക്കുന്ന സന്ദർഭങ്ങളിൽ പെട്ടതാണത്. അയാൾ മരിച്ചു കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറി വന്നു. അദ്ദേഹത്തിന്റെ കണ്ണു തുറന്നു കിടക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കണ്ണ് അത് വിരലുകൾ കൊണ്ട് താഴ്ത്തി വെച്ചു, അടച്ചു വെച്ചു. എന്നിട്ട് അവിടുന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗ്ഫിർലി അബീ സലമ, അബൂ സലമക്ക് അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണമേ. വർഫ ദറജതഹു ഫിൽ മഹ്ദിയീൻ, സന്മാർഗം നൽകപ്പെട്ടവരിൽ അദ്ദേഹത്തിന്റെ പദവികൾ അല്ലാഹുവേ നീ ഉയർത്തി നൽകണമേ. വഖ്ലുഫുഹു ഫീ ആഖിബിഹി ഫിൽ ഗാബിരീൻ, അദ്ദേഹത്തിന് ശേഷമുള്ളവർക്ക് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഒരു പിൻഗാമി അല്ലാഹുവേ നിശ്ചയിച്ചു നൽകണമേ. വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ, നമുക്കും അദ്ദേഹത്തിനും അല്ലാഹുവേ നീ പുറത്തു നൽകണമേ. وافسح له في قبره ونور له فيه, അദ്ദേഹത്തിന്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കുകയും അതിൽ നീ പ്രകാശം നിശ്ചയിക്കുകയും ചെയ്യണമേ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയോ അതല്ലെങ്കിൽ ഇതിന് സമാനമായ പ്രാർത്ഥനകളോ മയ്യത്തിനെ കണ്ടാൽ പ്രാർത്ഥിക്കാം. മയ്യത്തിന്റെ അരികിലെത്തിയാൽ അയാൾക്ക് വേണ്ടി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്നെങ്കിലും ചുരുങ്ങിയത് പ്രാർത്ഥിക്കുക. ചില ആളുകൾ മയ്യത്ത് കണ്ട് ഇങ്ങനെ തിരിഞ്ഞു വരും, ഒന്നും പറയുകയില്ല. ചിലപ്പോൾ പല ആളുകൾ സുബ്ഹാനല്ലാഹ് പരസ്പരം സംസാരിക്കുന്നത് വരെ കാണാം. നിശബ്ദമായി മയ്യത്തിന്റെ അരികിൽ വരെ പ്രാർത്ഥിക്കുക, മാറി നിൽക്കുക, അതിനേക്കാൾ അപകടകരമാണ് അവിടെ നിന്ന് ചിരിക്കുകയും തമാശ പറയുകയും ചെയ്യുക എന്നത്. സലഫുകൾ താബിഈങ്ങൾ അവർ പറഞ്ഞതായി കാണാം. അവരുടെ കാലഘട്ടത്തിൽ മരണ വീടുകളിലേക്ക് അവർ ചെന്നുകഴിഞ്ഞാൽ ആരാണ് മരിച്ചവരുടെ കുടുംബക്കാരെന്ന് അവർക്ക് മനസ്സിലായിരുന്നില്ല. കാരണം എല്ലാവരും കരയുകയാണ്. കുടുംബക്കാർ മരിച്ചയാളെ ഓർത്ത് വിഷമിച്ചുകൊണ്ടും ചുറ്റും കൂടി നിൽക്കുന്നവർ അവനവന്റെ മരണത്തെ കുറിച്ച് ആലോചിച്ചും കരയുകയാണ്. ഇതിലാരാണ് കുടുംബക്കാരെന്ന് അവർക്ക് മനസ്സിലായിരുന്നില്ല. ഹസനുൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം മരണ വീട്ടിൽ പോയി തിരിച്ചു വന്നാൽ പിന്നെ കുറച്ചു ദിവസങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റം കാണുമായിരുന്നു. അദ്ദേഹത്തിന് ഭക്ഷണം വിളമ്പി കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അദ്ദേഹം കഴിക്കാറുണ്ടായിരുന്നില്ല. എന്നാൽ സഹോദരങ്ങളെ, നമ്മളിൽ പലരുടെയും ഹൃദയം കടുത്തുപോയിരിക്കുന്നു. മരണാസന്നനായ അല്ലെങ്കിൽ മരിച്ചുപോയ ഒരു വ്യക്തിയുടെ അരികിലെത്തിയാൽ ചെയ്യേണ്ട മര്യാദകളാണിത്. മരിച്ചയാളുടെ അരികിൽ വെച്ച് അത്തഹസിക്കുക, കുപ്പായത്തിൽ അടിക്കുക, ആർത്തലക്കുക, ഇതൊന്നും പാടില്ലാത്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്നതാനി ഫിന്നാസി ഹുമാ ബിഹിം കുഫർ, രണ്ട് കാര്യങ്ങൾ ജനങ്ങളിലുണ്ട്, അത് അവരിൽ നിന്നുള്ള നന്ദി കേടാൻ, അള്ളാഹുവിനോടുള്ള നന്ദി കേടാൻ. അത്താനു ഫിന്നസബ്, ഒന്നാമത്തെ കാര്യം ജനങ്ങളുടെ തറവാടിൽ അവരുടെ പരമ്പരകളിൽ അവരുടെ കുടുംബ പരമ്പരയിൽ ആക്ഷേപം ഉന്നയിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. വന്നിയാഹത്തു അലൽ മയ്യിത്, രണ്ടാമത്തെ കാര്യം മയ്യത്തിന്റെ മേൽ ആർത്തട്ടഹസിച്ച് കരയുക എന്നതാണ്. ചില ആളുകൾ കാണാം അവരുടെ പേര് വിളിച്ചുകൊണ്ട് വാപ്പ പോയാൽ ഞങ്ങൾക്കാരാണുള്ളത്, ഞങ്ങളുടെ അവസ്ഥ എന്താണ് എന്നൊക്കെ ഉച്ചത്തിൽ വിളിച്ച് കരയുന്നത് കാണാം. അങ്ങനെ പറയാൻ പാടില്ല. എന്നാൽ അതിന്റെ അർത്ഥം കരയാൻ പാടില്ല എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം എന്ന കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോൾ കരഞ്ഞിട്ടുണ്ട്. കരയാൻ അനുവാദമുണ്ട്, കരയാ മനുഷ്യരാണെങ്കിൽ അവർ കരയും, ദുഃഖത്തിൽ അവർക്ക് കരയേണ്ടി വരും, നാം മനുഷ്യരാണ്. പക്ഷെ ആർത്തട്ടഹസിക്കാൻ പാടില്ല, ഉച്ചത്തിൽ നിലവിളിക്കാൻ പാടില്ല. അതിനും അപ്പുറത്ത് ചില ആളുകൾ കൂക്കി വിളിക്കുന്നത് കാണാം. ഇതൊക്കെ ഒഴിവാക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിന്ന മൻ ലതമൽ ഖുദൂദ് വശഖൽ ജുയൂബ്, വസ്ത്രം വലിച്ചു കീറുകയും മുഖത്തടിക്കുകയും ചെയ്യുന്നവർ നമ്മളിൽ പെട്ടവരല്ല. മരിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾ അവനവന്റെ മുഖത്തടിക്കും, നഞ്ഞത്തടിക്കും, വസ്ത്രം പിടിച്ചു കയറും. ചില ആളുകളെ പിടിച്ചാൽ കിട്ടുകയില്ല. വേറെ ചില ആളുകൾ മതിലിന് മുകളിൽ, തൂണിന് മുകളിൽ പോയി തലയിടിക്കും. ഇതൊന്നും പാടില്ലാത്ത കാര്യമാണ്. ഒരു മുസ്ലിം അവന് മുസീബത്ത് ബാധിച്ചാൽ ക്ഷമിക്കാൻ അവന് സാധിക്കണം. നന്മകളിൽ അവൻ അഹങ്കരിക്കാൻ പാടില്ല എന്നതുപോലെ പ്രയാസങ്ങളിൽ അമിതമായി ദുഃഖിക്കാനും പാടില്ല. അത് ഈ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മരിച്ചയാളെ കുറിച്ച് വിവരമറിയിക്കുമ്പോൾ ഇന്നയാൾ മരിച്ചിട്ടുണ്ട് എന്ന് മറ്റൊരാളെ വിവരമറിയിക്കുമ്പോൾ അവരോട് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഷി എന്ന രാജാവ് മരിച്ച സന്ദർഭത്തിൽ അത് സഹാബികളെ അറിയിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഇസ്തഗ്ഫിറു ലി അഖീകും, നിങ്ങളുടെ സഹോദരനു വേണ്ടി നിങ്ങൾ പാപമോചനം തേടുക, അള്ളാഹുവിനോട് പൊറുക്കല്ലോ ചോദിക്കുക. പല ആളുകളും മരിച്ച വിവരം അറിയിക്കുമ്പോൾ മരിച്ചു എന്ന് മാത്രം പറയും, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. പറയുന്നയാളും കേൾക്കുന്നയാളും പ്രാർത്ഥിക്കട്ടെ. അതോടൊപ്പം ഇന്നാ ലില്ലാഹി വഇന്ന ഇലൈഹി റാജിഊൻ എന്ന വാക്ക് അവർ പറയുകയും വേണം. ജനാസ നിസ്കാരം കഴിഞ്ഞാൽ ഖബറിലേക്ക് കൊണ്ടുപോകുന്നത് ഒച്ച വെക്കാതെയായിരിക്കണം, നിശബ്ദമായിട്ടായിരിക്കണം, ശബ്ദമുയർത്താൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഖബറിലേക്ക് മയ്യത്ത് വെച്ചു കഴിഞ്ഞാൽ റസൂലുള്ള അവിടെ നിൽക്കും. എന്നിട്ട് അവിടുന്ന് പറയും, ഇസ്തഗ്ഫിറു ലി അഖീകും, നിങ്ങളുടെ സഹോദരനു വേണ്ടി ഇസ്തിഗ്ഫാർ തേടുക. വസലു ലഹു തസ്ബീത്, നിങ്ങൾ അദ്ദേഹത്തിനു വേണ്ടി തസ്ബീത് ചോദിക്കുക. തസ്ബീത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് മലക്കുകൾ വരുന്ന സന്ദർഭത്തിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എളുപ്പം നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന പ്രത്യേകിച്ചൊരു രൂപം സ്ഥിരപ്പെട്ടിട്ടില്ല ഹദീസുകളിൽ. അതിനു വേണ്ട ഏത് രൂപവും സ്വീകരിക്കാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ പൊതുവെ പറയാറുള്ള രൂപങ്ങൾ, പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞ രൂപമാണ് അത് പറയാം. അതല്ലെങ്കിൽ അയാൾക്ക് അറബി അറിയുമെങ്കിൽ മറ്റു പദങ്ങൾ അയാൾക്ക് ഉപയോഗപ്പെടുത്താം. ഇതിന് പ്രത്യേകിച്ചൊരു പദമില്ല. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തസ്ബീത് ചൊല്ലുന്ന സന്ദർഭത്തിൽ ഓരോരുത്തരും പതുക്കെ ചൊല്ലുക, കൂട്ടമായി ആളുകൾ ഒരുമിച്ചൊരു ജമാഅത്തായി ചൊല്ലുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനില്ല എന്ന് മാത്രമല്ല പ്രാർത്ഥനയുടെ പൊതുമര്യാദക്ക് വിരുദ്ധവുമാണത്. പ്രാർത്ഥിക്കുമ്പോൾ പതുക്കെ പ്രാർത്ഥിക്കണം. പലപ്പോഴും തസ്ബീത് ചൊല്ലുന്ന ആളുകൾ അതങ്ങനെ ചൊല്ലുന്നു എന്നല്ലാതെ എന്താണ് പറയുന്നത് എന്ന് പലർക്കും അറിയില്ല. അപ്പുറത്ത് നിന്ന് ആരെങ്കിലും ഒറ്റയ്ക്ക് ചൊല്ലാൻ ശ്രമിച്ചാൽ പോലും അവന്റെ മനസ്സിൽ വരെ ഈ പറഞ്ഞ ശബ്ദങ്ങൾ പ്രശ്നമുണ്ടാക്കി കളയും. അതുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥനകൾ എന്നാൽ കേവലം നാവിന്റെ ഉച്ചാരണമല്ല, മറിച്ച് മനസ്സറിഞ്ഞുള്ള തേട്ടമാണ്. നീ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി തേടുക, നാളെ നീയും അതുപോലെ കിടക്കേണ്ടവനാണ്. അതുകൊണ്ട് അർത്ഥമറിയാതെ എന്തോ ഒരു ദിക്റിങ്ങനെ ചൊല്ലിത്തീർക്കുന്നത് പോലെ ചൊല്ലേണ്ടതല്ല. ആത്മാർത്ഥമായി തന്റെ സഹോദരനു വേണ്ടി പ്രാർത്ഥിക്കുക, ഖബറിന്റെ അരികിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന സുന്നത്താണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മരിച്ച ആളുകളോട് നമുക്ക് ചെയ്യാവുന്ന നന്മകളിൽ പെട്ടതാണ് മരിച്ച ആളുകളെ കുറിച്ച് പിന്നീട് പരാമർശിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത്. നമ്മുടെ നാട്ടിൽ പൊതുവെ ഇല്ലാത്ത മര്യാദകളിൽ ഒന്നാണ്. മക്കൾ വാപ്പയെ കുറിച്ച് പറയും, വാപ്പ അങ്ങനെയായിരുന്നു, വാപ്പ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയും, പക്ഷേ വാപ്പക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയില്ല. വാപ്പയെ കുറിച്ച് പറയുമ്പോഴൊക്കെ എന്റെ വാപ്പ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, എന്റെ ഉമ്മ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ വാപ്പയെ കുറിച്ചും ഉമ്മയെ കുറിച്ചും സ്മരിക്കേണ്ടത്. അവന്റെ വാപ്പയെ കുറിച്ചും ഉമ്മയെ കുറിച്ചും കുടുംബത്തിലുള്ള ആളുകളെ കുറിച്ചും സ്മരിക്കുമ്പോൾ അവർക്ക് വേണ്ടി മാപ്പ് ചോദിക്കണം. വേറെ ചില ആളുകൾ അവരങ്ങനെയായിരുന്നു, അവരിങ്ങനെയായിരുന്നു എന്ന കഥകൾ പറയുമെന്നല്ലാതെ വാപ്പക്കും ഉമ്മക്കും വേണ്ടി പൊറുക്കല്ലെ തേടുക എന്നത് അവരെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിലെല്ലാം അത് പറയേണ്ടതാണ്. അറബികളാണെങ്കിൽ അവർ പറയും, റഹിമഹുല്ലാ ഗഫറല്ലാഹു ലഹ് എന്നൊക്കെ അവർ പറയും. അതുപോലെ അവർക്ക് മാപ്പിനു അവർക്ക് പൊറുക്കലിനു വേണ്ടി ചോദിക്കുക എന്നത് മക്കൾ എന്ന നിലക്ക്, കുടുംബം എന്ന നിലക്ക് നമുക്ക് അവരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മകളിൽ പെട്ടതാണ്. അത് നാം മറക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങളിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരുമായ എല്ലാവർക്കും അല്ലാഹു പുറത്തു നൽകുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹു മഗ്ഫിർ ലനാ വൽ മുസ്ലിമീന അജ്മഈൻ. അല്ലാഹു അഇസ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുജ്രിമീൻ വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീന മുഹമ്മദ്.